بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد سهودر المارئ നമ്മുടെ ഈ നോമ്പുതുറ ടെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പിൻ്റെ കർമ്മങ്ങളും മഹത്വങ്ങളും വിധി വിലക്കുകളും തുടങ്ങിയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് മുതൽ നമ്മുടെ ഈ വേദിയിൽ നമുക്കുള്ള വിഷയം വിശുദ്ധ ഖുർആനിലെ കഥകളാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ ഇത് ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരും അതിൻ്റെ പഠിതാക്കളുമാണ്. റമദാനിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. അതിൻ്റെ അവതീർണത ആരംഭിച്ചത് ഒരു റമദാൻ മാസത്തിൽ അതിന്റെ 25-ാം രാവിലാണ്. റമദാൻ 24-ാണ് വിശുദ്ധ ഖുർആനിന്റെ ആരംഭം, അവതരണത്തിന്റെ ആരംഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തിരുന്ന മാസമാണ് റമദാൻ മാസം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ ജിബ്രീലിനോടൊത്ത് ഖുർആൻ മുദാറസ നടത്തുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. മുദാറസ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും പഠിക്കുകയും ചെയ്യലാണ്. തിരുവിയോഗം നടന്ന വർഷത്തിൽ രണ്ട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോടൊത്ത് ഖുർആൻ പാരായണം ഇവിധം നടത്തിയത് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. നമ്മളും നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട് ഖുർആൻ പാരായണവും പഠനവും ഒക്കെ നടത്തേണ്ടവരാണ്. വിശിഷ്യ വിശുദ്ധ റമദാനിന്റെ ഈ രാപ്പകലുകളിൽ നമ്മുടെ ഈ വേദിയിൽ വിശുദ്ധ ഖുർആനിലെ കഥകളാണ് തുടർ വിഷയങ്ങൾ. വിശുദ്ധ ഖുർആനിൽ പല നിലകളിൽ കഥകളുണ്ട്. നബിമാരുടെ കഥകൾ, നബിമാർ ജീവിച്ച നാളുകളിൽ നബിമാരല്ലാത്ത സച്ചരിതർ അവരുമായി ബന്ധപ്പെട്ട കഥകൾ, ഇപ്പൊ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട്, അതേപോലെ അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ ഉഖ്ദൂദ്, ആലു യാസീൻ തുടങ്ങി ഉള്ള മഹത്തുക്കളുടെ കഥകൾ, ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളുകളിൽ നടന്ന ചില സംഭവങ്ങൾ, ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഫഖ്സുസിൽ ഖസസ്, നിങ്ങൾ കഥകൾ വിവരിക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക. എന്തുകൊണ്ട് കഥകൾ? അത് മനസ്സിനെ സ്വാധീനിക്കുകയും വിഷയങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യും. കഥകൾ, അതിൽ ഗുണപാഠങ്ങൾ ധാരാളമാണ്, അതിനാൽ ഫലങ്ങളും ധാരാളമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിൽ കഥകൾ പറഞ്ഞ് വിഷയങ്ങൾ സ്ഥിരീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഥകളിലൂടെ വിഷയങ്ങളെ ഉണർത്തുകയും ഉറപ്പിക്കുകയും ചെയ്തത്. നമ്മൾ അല്ലാഹുവിനെ ഷഹീദായി, അല്ലാഹുവിനെ കഫീലാക്കി, അല്ലാഹുവിൽ തവക്കുലാക്കുന്നതിന്റെ മഹത്വവും അതിന്റെ ഫലവും മനസ്സിലാക്കുമ്പോൾ തിരുനബി പറഞ്ഞൊരു കഥയാണ് നമ്മൾ അനുസ്മരിക്കുക. അതേറെ ആ വിഷയം നമ്മളെ പഠിപ്പിക്കാൻ പര്യാപ്തമായ ഒരു കഥയാണ്. ഇമാം ബുഖാരി അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേലരിൽ നിന്നൊരു കഥ എടുത്തു ധരിക്കാൻ, ഒരാൾ അവരനോട് 1000 ദീനാർ കടം ചോദിക്കണം, 1000 ദീനാർ. അപ്പൊ അയാൾ 1000 ദീനാർ കടം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ കടം കൊടുക്കുന്നവന് ഒരു ഷഹീദ് വേണം, ഷാഹിദ് വേണം, സാക്ഷി വേണം. അപ്പോ കടം കൊള്ളുന്നവൻ അവൻ വിശ്വാസിയാണ്. അവൻ പറയുന്നത് വഖഫ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അല്ലാഹു മാത്രം. കഫീൽ ഇല്ല എങ്കിൽ, അല്ല ഷഹീദ് ഇല്ല എങ്കിൽ ഒരു ജാമ്യക്കാരൻ വേണം, സാക്ഷിയില്ല എങ്കിൽ ഒരു ജാമ്യക്കാരൻ വേണം, വക്കീൽ. അത് ചോദിക്കാം. അപ്പൊ കടം കൊള്ളുന്നവൻ കൊടുക്കുന്നവനോട് പറയുന്നത് വഖഫ ബില്ലാഹി വക്കീല, ജാമ്യക്കാരനായി വക്കീലായി അല്ലാഹു മതി എന്ന്. ഷഹീദായി അല്ലാ, കഫീലായി അല്ലാ എന്ന് കടം കൊള്ളുന്നവൻ പറഞ്ഞപ്പോ കടം കൊടുക്കുന്നവൻ തൃപ്തിപ്പെട്ട്. രണ്ടാളുടെ വിശ്വാസമാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. 1000 ദീനാർ കൊടുത്ത് ഇയാള് പോയി കടൽ കടന്ന് യാത്ര ചെയ്ത്, പൈസ തിരിച്ചു കൊടുക്കാൻ ഡേറ്റ് നിശ്ചയിച്ചിരുന്നു, ഇന്ന ദിവസം തരും. കടൽ കടന്ന് കടം കൊണ്ടവൻ പോയി, പൈസ തിരിച്ചു കൊടുക്കേണ്ട ദിവസം കടൽ യാത്ര ചെയ്ത് വിദൂരത്തെത്തി ആ വ്യക്തിക്ക് തിരിച്ചു വരാൻ വയ്യ, കാരണം കപ്പലില്ല, കടൽ മാർഗേണ തിരിച്ചു വരാനുള്ള യാത്രാ സൗകര്യമല്ല. അപ്പൊ അയാൾ ആകെ വിഷമിക്കുകയാണ്, അല്ലാഹുവേ നിന്നെ സാക്ഷിയാക്കി നിർത്തി, നിന്നെ വക്കീലാക്കി നിർത്തിയാണ് ഞാൻ കടം കൊണ്ടത്. കടം തിരിച്ചു കൊടുക്കാൻ ഞാൻ 1000 ദിനാർ ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് അയാളുടെ കയ്യിൽ എത്തിക്കാൻ കടൽ കടന്നു പോകാൻ വഴിയില്ല. എന്ത് ചെയ്യും? അയാളൊരു മരത്തടിയെടുത്ത് അത് തുരന്ന് അതിൽ ഈ 1000 ദിനാറുകൾ വെച്ച് ഒരെഴുത്ത്, സുഹൃത്തെ നിങ്ങളുടെ കടം തിരിച്ചേൽപ്പിക്കേണ്ട ഡേറ്റായി, സമയമായി, പക്ഷേ ഇത് തിരിച്ചെത്തിക്കാൻ മാർഗമൊന്നും കാണുന്നില്ല, കപ്പലില്ല, അതുകൊണ്ട് അയാളോട് അള്ളാഹിനോട് ദുആ ചെയ്യാണ്, അള്ളാഹുവേ നിന്റെ ഷഹാദത്തിൽ, നിന്റെ കഫാലത്തിലാണ് ഈ കടം കൊണ്ടത്, ഇത് എന്റെ കടക്കാരന് തിരിച്ചെത്തിക്കണമേ എന്ന് പറഞ്ഞ് ഈ മരത്തടി ഇയാള് അള്ളാഹുവിൽ വദീഅയാക്കി, അള്ളാഹ്ക്ക് വദീഅയാക്കി, സൂക്ഷിപ്പ് സത്താക്കിയിട്ട് കടലിലെറിയ. അങ്ങനെ അയാള് വീണ്ടും ആകുലനാണ്, കാരണം ഈ മരത്തടിയിൽ പൈസ ഇട്ടിട്ട് കടലിലിട്ടുകയാണ്, അത് എത്തുകയോ ഇല്ലേ എന്നുള്ളത് അയാൾക്കറിയില്ല. എങ്കിലും അയാളുടെ വിഷയം, വിഷമം, ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് കടം വീട്ടണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പിന്നീട് അയാൾക്ക് അവസരം കിട്ടി, യാത്രാമാർഗം തെളിഞ്ഞു. ഒരു കപ്പലിൽ അയാൾ തന്റെ സഹോദരന്റെ അടുക്കലെത്തി, പണ്ട് കടം തന്നോണ്ട് എടുത്തെത്തി. എന്നിട്ട് ആ സഹോദരനോട് പറയാണ്, സഹോദര വൈകിപ്പോയി, നിങ്ങൾക്ക് നിശ്ചയിച്ച ദിവസം തന്നെ പൈസ തിരിച്ചേരണമെന്ന് പൂതി ഉണ്ടായിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല, എന്നാൽ ഇപ്പോഴാണ് എത്താൻ പറ്റിയത്, ഇതാ നിങ്ങളുടെ 1000 ദിനാർ തിരിച്ചു പിടിച്ചോളു. അപ്പൊ ആ കടം കൊടുത്ത വ്യക്തി പറയാണ്, നിങ്ങളുടെ കടം അത് നിങ്ങൾ തിരിച്ചു വീട്ടിയിട്ടുണ്ട്, എന്താ കാര്യം? ഞാൻ നിങ്ങൾ കടം തിരിച്ചു തരേണ്ട ദിവസം നിങ്ങളുടെ ആഗമനം പ്രതീക്ഷിച്ച് കടലിലൊക്കെ നിൽക്കുകയാണ്, കടൽ തീരത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ വരുന്നില്ല, ഞാൻ നിങ്ങളെ കാണാത്തത് കാരണത്താൽ മടങ്ങാൻ ഉദ്ദേശിച്ചപ്പോ ഒരു മരത്തടി കടൽത്തീരത്തടിഞ്ഞ്, തിരമാലകൾ ഒരു മരത്തടി കൊണ്ട് എന്റെ മുന്നിലിട്ട്, ഏതായാലും കടത്തുക കിട്ടിയിട്ടില്ലെങ്കിലും ഈ മരം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വിറകായിട്ട് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പരിഗണിച്ചു, അത് വെട്ടിപ്പൊളിച്ചപ്പോ അതിൽ 1000 ദീനാറും ഒരു എഴുത്തും, നിങ്ങളുടെ എഴുത്താണ്, നിങ്ങൾ കടം വീട്ടിയതായിട്ട്, അതുകൊണ്ട് തന്നെ 1000 ദീനാർ നിങ്ങൾ തിരിച്ചു തന്നു കഴിഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി അത് എന്നിലേക്ക് എത്തിച്ചു, ഈ ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന 1000 ദീനാറായിട്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ എന്ന് ഈ സഹോദരൻ പറഞ്ഞു എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ സംഭവം. ഇതൊരു കഥയാണ്, ഇസ്രായേലിൽ നടന്ന കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമ്മളോട് പറഞ്ഞു. ആ കഥയിലൂടെ വിഷയം എത്ര ഹൃദയസ്പൃക്കാണ്, വിഷയം എത്രമാത്രം നമ്മുടെ മനസ്സിലത് സ്വാധീനിക്കാണ്. അള്ളാഹു ഷഹീദായി മതി, അള്ളാഹു കഫീൽ ആയി മതി, വക്കീലായി മതി എന്നുള്ളത് കടം കൊടുക്കുന്നവനും കടം കൊള്ളുന്നവനും തൃപ്തിപ്പെടുകയാണ്. അള്ളാഹുള്ള വിശ്വാസം രണ്ടാളിലും രൂഢമൂലമാണ്, ദൃഢവിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ കൈയൊഴിച്ചില്ല. രണ്ടാളിൽ കടം കൊടുത്തവനും ഒന്നും ഉണ്ടായില്ല, കടം കൊണ്ടവനും ഒന്നും ഉണ്ടായില്ല, രണ്ടാളുടെയും മുറാദുകൾ അള്ളാഹു നേടിക്കൊടുത്തു. ഇത് വിശ്വാസം യഥാവിധമായ വിശ്വാസികൾക്കുണ്ടാകുന്ന നേട്ടവും ഗുണവുമാണ്. അതേപോലെ തന്നെ ഇടപാടിൽ സത്യസന്ധത ഉണ്ടാകണം, കടം കൊണ്ടാൽ അത് തിരിച്ചു വീട്ടണം എന്ന നിയ്യത്തുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവസരങ്ങൾ തരപ്പെടുത്തും, വഴികൾ എളുപ്പമാക്കും. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാനാണ്, ആ വിഷയമൊക്കെ നമ്മൾ ഈ കഥകളിലൂടെ പഠിക്കും ചെയ്യാം. നമുക്ക് അള്ളാഹു മതി, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, നമ്മുടെ മോഹങ്ങളെ സാധിപ്പിക്കാൻ, ഉദ്ദേശങ്ങൾക്ക് ലബ്ധി ഉണ്ടാക്കാൻ ഒക്കെ നമുക്ക് അള്ളാഹു മതി. നമ്മൾ അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കേണ്ടതില്ല, അവലംബിക്കേണ്ടതില്ല. ഇത്തരം തൗഹീദിന്റെ വിശ്വാസത്തിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾക്ക് ഈ കഥ ഓതിത്തരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, കഥകൾക്ക് അതിൻ്റെതായ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ഫഖ്സുസിൽ ഖസസ്, നിങ്ങൾ കഥകൾ പറഞ്ഞു കൊടുക്കണം, കഥകളെ വിവരിക്കണം. പക്ഷെ കഥകൾ പറയുമ്പോൾ വസ്തുനിഷ്ഠായിരിക്കണം. കഥകൾ പല നിലക്കുണ്ട്. അള്ളാഹു പറഞ്ഞ കഥകൾ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ അവതരിപ്പിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഥകൾ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ അവതരിപ്പിക്കൽ. ഇനി അതല്ലാത്ത കഥകൾ തന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ ദീനിന് നിരക്കും വിധം അവതരിപ്പിക്കൽ, അങ്ങനെ കഥകൾ പറയാം. എന്നാൽ കഥകളെ തലകീമേൽ മറിച്ച് അവതരിപ്പിക്കുന്നവരുണ്ട്. അള്ളാഹു പറഞ്ഞ കഥകൾ തന്നെ ലക്ഷ്യം തെറ്റിച്ച് അവതരിപ്പിക്കും ചിലര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഥകൾ അതിന്റെ ഉദ്ദേശം തെറ്റിച്ച് അവതരിപ്പിക്കും ചിലര്. അതൊക്കെ സ്കലിതാണ്. ചിലര് കഥ കെട്ടിണ്ടാക്കും. കഥ കെട്ടിണ്ടാക്കിയിട്ട് ദീനിന് നിരക്കാത്ത ലക്ഷ്യങ്ങളിൽ അത് അവതരിപ്പിക്കും. അത് സ്കലിതമാണ്, തെറ്റാണ്. കഥകൾ അത് ദീനിന്റെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ അത് സാക്ഷാത്കരിക്കുവാനും സ്ഥിരീകരിക്കുവാനുമാണ് എങ്കിൽ അങ്ങനെയാണ് കഥകൾ അവതരിപ്പിക്കേണ്ടത്. ഏറ്റവും നല്ല കഥകൾ ഏതാ? ഏറ്റവും നല്ല കഥകൾ അത് ഖുർആനിന്റെ കഥകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഥകളാണ്, ഖുർആനിലെ കഥകളാണ് ഇവിടെ നമ്മളുടെ വിഷയം, തുടർ വിഷയങ്ങൾ. അതിന്റെ പ്രത്യേകത, നഹ്നു നഖ്സു അലൈക, അല്ലാഹു പറയാണ് നമ്മൾ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാണ്. അപ്പൊ ഖുർആൻ കഥകൾ അത് പറയുന്നത് ആരാണ്? അല്ലാഹുവാണ്. ذلك من انباء القرى نقصه عليك. പട്ടണവാസികളുടെ വൃത്താന്തങ്ങൾ അല്ലാഹു പറയുന്നു നാം നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ഖുർആൻ കഥകൾ അത് പറഞ്ഞു തരുന്നത് അല്ലാഹുവാണ്. അതേപോലെ ഖുർആൻ കഥകളുടെ പ്രത്യേകത, ഇന്ന ഹാദ ലഹുവൽ ഖസസുൽ ഹഖ്. ഖുർആൻ കഥകൾ അത് വസ്തുനിഷ്ഠമാണ്, സത്യസന്ധവും യാഥാർത്ഥ്യവുമാണ്. അതേപോലെ അല്ലാഹു പറഞ്ഞു, നഹ്നു നഖ്സു അലൈക അഹ്സനൽ ഖസസ്, നാം നിങ്ങൾക്ക് വിവരിച്ചു തരാം അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥകൾ. അത് ഖുർആനിൽ കഥകൾ അത് ഹക്കായ കഥകളാണ്, അത് അഹ്സനായ ഏറ്റവും നല്ലതായ കഥകളാണ്. ആ കഥകളാണ് ഇവിടെ നമ്മൾ ഇൻഷാ അല്ലാ നമ്മളുടെ തുടർ ക്ലാസുകളിൽ ഓരോ കഥകളായിട്ട്. നാളത്തെ ദിവസം ഇസ്രായേലിയർ ഒരു പശുക്കുട്ടിയെ അറുത്ത കഥ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള ആ ചരിത്രം. എന്തിനാണ് ഖുർആൻ കഥകൾ നമ്മൾ പഠിക്കുന്നത്? കഥകൾ നമ്മളിവിടെ പഠിക്കുന്നത് കേവലം കഥകൾ കേട്ട് രോമാഞ്ചമണിഞ്ഞ് ഉഷാറായിട്ട് പോകാനല്ല. അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആൻ കഥകൾ അവതരിപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വഖുല്ലൻ നഖ്സു അലൈക മിൻ അംബായി റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. മുർസലീങ്ങളുടെ കഥകളൊക്കെ നാം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എന്താ അതിന്റെ ധർമ്മം? അതുകൊണ്ടുള്ള ഫലം എന്താ? മാ നുസബ്ബിതു ബിഹി ഫുആദക, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചേതനയെ, കൽബിനെ ഉറപ്പിച്ചു നിർത്താനാണ് കഥകൾ. അതിനാണ് കഥകൾ. ലഖദ് കാന ഫീ ഖസസിഹി ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, അവരുടെ കഥകളിൽ ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു വലിയ കഥ ഉണ്ട്, വലിയ കഥ. ആരുടെ കഥ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ. ആ സൂറത്ത് മുഴുവൻ കഥയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ. അഹ്സനുൽ ഖസസ് എന്ന പേരിൽ അല്ലാഹു പറഞ്ഞ കഥയാണത്. ആ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം അല്ലാഹു പറഞ്ഞത് എന്താ? അവസാനം പറഞ്ഞത്, ലഖദ് കാന ഫീ ഖസസിഹി ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ഇവരുടെ കഥകളിൽ, ഇവരുടെ കഥകളിൽ എന്നാല് യൂസുഫിന്റെ പിതാവ് യാക്കൂബ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ ബിനിയാമീനും മറ്റ് 10 സഹോദരങ്ങൾ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് രണ്ട് ഭാര്യമാർ, റാഷേൽ റാഹേൽ. റാഷേലിൽ 10 മക്കൾ, റാഹേലിൽ യൂസുഫും ബിനിയാമീനും 2 മക്കൾ. ആ നബിമാരുടെ കഥകൾ. പിന്നീട് അസീസ്, ഈജിപ്തിലെ പ്രഭു, ആ പ്രഭുവിന്റെ ഭാര്യ ഇമ്രാത്തുൽ അസീസ്. അതേപോലെ ഈജിപ്തിന്റെ രാജാവ്, ആ രാജാവ് സ്വപ്നം കണ്ട കഥകളൊക്കെ അറിയാലോ. അതേപോലെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിലായപ്പോൾ ജയിൽ പുള്ളികൾ വിശിക്ഷി, അതിൽ രണ്ടു പേർ സ്വപ്നം കണ്ട രണ്ട് യൂസുഫിന്റെ കൂടെ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന രണ്ട് പേർ, യാ സാഹിബൈ അസ്ജിൻ അർബാബുൻ മുതഫറിഖൂന ഖൈറുൻ അമില്ലാ അൽ വാഹിദുൽ ഖഹാർ എന്ന് ചോദിച്ചില്ലേ, ആ രണ്ടു പേർ, ഇവരൊക്കെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാന തആല പറയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്രത്തുൽ ലിഉലിൽ അൽബാബ്, ഇവരുടെ കഥകളിൽ ബുദ്ധിയുള്ളവർക്ക് ഗുണപാഠമുണ്ട്. അപ്പൊ കഥകൾ പറയുന്നതും കഥകൾ വിശദീകരിക്കപ്പെടുന്നതും എന്തിനാ? അതിൽ ഗുണപാഠമുണ്ട്. ആ ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നന്നാകാനാണ്. അതേപോലെ കഥകൾ നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും നമുക്ക് സ്ഥൈര്യവും ഉറപ്പുണ്ടാകാനാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ലിനുസബ്ബിത ബിഹി ഫുആദക, നിങ്ങളുടെ മനസ്സിന് നാം ഉറപ്പേകുന്നതിന് വേണ്ടി, ഉറപ്പേകുന്നതിന് വേണ്ടി. ഖുർആനിൽ ഓരോ കഥകൾ എടുത്തു നോക്കി നിങ്ങൾ, എന്താ അതിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുകയാണ്, വിശ്വാസികളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുകയാണ്. എപ്പോ? ആദർശത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോ, ദീനിൽ പരീക്ഷിക്കപ്പെടുമ്പോ. ചില കഥകൾക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. സൂറത്തുൽ കഹ്ഫ്, അതിന്റെ അവതീർണത, അതിൽ ഗുഹാവാസികളുടെ ചരിത്രം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കാം. എപ്പോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ മുശ്രിക്കുകൾ ആദർശത്തിന്റെ പേരിൽ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും നിസ്സഹകരിക്കുകയും ചെയ്തതിൽ പിന്നെ തായിഫിലേക്ക് ഹിജ്റ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തായിഫിലുള്ള അക്രമികൾ അവിടെ നിന്ന് തിരിച്ചോടിച്ചു, കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു, നിണമൊലിക്കുന്ന മേനിയുമായി നോവുന്ന ശരീരവുമായി വിറപൂണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് മടങ്ങിയപ്പോഴാണ് ഗുഹാവാസികളുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിനെ കേൾപ്പിക്കുന്നത്. ആശ്വാസമാണ്, ഉറപ്പാണ്. ആദർശ രീതിയിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ വരും. അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയല്ല, പിന്നെ ഈ ആദർശത്തിൽ ചലിച്ചവരൊക്കെ ഇന്നലകളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പഠിക്കാനാണ്. സൂറത്ത് അഹ്കാഫിൽ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച കഥ പറയുന്നുണ്ട്. സൂറത്ത് അഹ്കാഫിൽ വൈദ് സറഫ്ന ഇലൈക നഫറൻ മിനൽ ജിൻ യസ്തമിഊന അൽഖുർആൻ ഫലമ്മ ഹദറൂഹു ഖാലു അൻസിതു ഫലമ്മ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. സൂറത്ത് അഹ്കാഫിൽ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച കഥയാണ് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത്. ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. ഹദീസിന്റെ നിവേദനങ്ങളെയും ചരിത്ര റിപ്പോർട്ടുകളെയും മുന്നിൽ വെച്ചാൽ സിറിയയിലെ നസീബീൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു സംഘം ജിന്നുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നത്. അവർ റസൂലുള്ളാഹിന്റെ ഖുർആൻ പാരായണം കേട്ട്, ആ ഖുർആൻ പാരായണം കേട്ട ജിന്നുകൾ അവർ ക്ഷണം ഇസ്ലാം സ്വീകരിക്കുകയും ആ ക്ഷണം തൽക്ഷണം ഇസ്ലാം സ്വീകരിക്കുകയും അവർ മടങ്ങിപ്പോയി നസീബീനിൽ ചെന്ന് ഈ ജിന്നുവർഗത്തിലെ ബാക്കിയുള്ളവരെ പ്രബോധനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഈ കഥ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് അഹ്കാഫിന്റെ അവസാനത്തിൽ. എപ്പോഴാണ് ഇത് പറയണതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തായിഫിൽ നിന്ന് മടങ്ങുമ്പോഴാണ്, തായിഫിൽ നിന്ന് മടങ്ങുമ്പോൾ. ബഹുദൈവ വിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കാൻ 10 ദിവസം തായിഫുകാരുടെ അടുക്കൽ ചെന്ന് അവരുടെ നേതാക്കന്മാരോട് മസ്ഊദ്, ഹബീബ്, അബ്ദുയാലൈ ഈ നേതാക്കന്മാരോട് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വീട്ടും മരങ്ങളിൽ ചെന്നിട്ട് ആവശ്യപ്പെട്ടത് ഇസ്ലാമിക പ്രബോധനം, അതിനൊരു അവസരം തരണം എന്നാണ്. മക്കയിൽ ഈ പ്രവാചകത്വം എത്തിക്കുവാൻ അവസരം മക്കാർ നിഷേധിച്ചു. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്നത്. നിങ്ങൾ തായിഫുകാർ എന്നെ സഹായിക്കണം ഈ പ്രബോധനം ദീനെത്തിക്കാൻ വേണ്ടി എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഒരു പിരിവ് ചോദിച്ചിട്ടില്ല. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാർത്ഥമായ വൈയക്തികമായ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. അവരോട് പറഞ്ഞത് അള്ളാഹുവിന്റെ ദീൻ എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ്. തായിഫിലെ നേതാക്കന്മാർ ഹബീബും മസ്ഊദും അബ്ദുയാലയിലും മൂന്നാൾ, അവർ റസൂലുള്ളാഹിനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു. അയാൾ പറഞ്ഞത്, ഒരാൾ പറഞ്ഞത്, മുഹമ്മദ് നീയല്ലാതെ ഒരാളെ നബിയായി പറഞ്ഞേക്കാൻ അള്ളാഹു കണ്ടില്ലേ എന്നാണ്. മറ്റൊരാൾ പറഞ്ഞത് മുഹമ്മദ് നിന്നെയാണ് അള്ളാഹു നബിയായി പറഞ്ഞയച്ചതെങ്കിൽ കഅബയുടെ വിരി കില്ല കിസ്വ വലിച്ചു കീറി ഞാൻ അള്ളാഹുവിനോട് എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നെന്നാണ്. മറ്റൊരാൾ പറഞ്ഞത് നിന്നെ തള്ളാനും ഞാനില്ല കൊള്ളാനും ഞാനില്ല, കൊണ്ടാൽ സ്വീകരിച്ചാൽ ദീൻ ഏറ്റെടുക്കാൻ എനിക്ക് പ്രയാസമാണ്, സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നീ വ്യാജനാണ് എങ്കിൽ നിന്റെ വ്യാജം ഏറ്റി നടക്കേണ്ടി വരും തുടങ്ങി മോശമായ ഭാഷയിൽ അന്ന് ശത്രുക്കൾ സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ അത് തീർത്തത് വലിയ വ്രണങ്ങളാണ്, മുറിവാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് അഭയം നൽകുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ ആരോടും പറയരുത്, ഞാൻ മറ്റാരോടെങ്കിലും സംസാരിച്ച് ഒരഭയം തേടട്ടെ. ഈ ദുഷ്ടന്മാർ ആ അപേക്ഷ പോലും തിരസ്കരിച്ചു, അവർ അത് വിഗണിച്ചു. അവർ മക്കയിൽ തായിഫിലുള്ള യുവാക്കളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ ഇളക്കി വിടുകയും അങ്ങനെ തായിഫിലെ ആളുകൾ അടിമകളും യുവാക്കളുമൊക്കെ തൂകി വിളിച്ച് നബിയെ തായിഫിൽ നിന്ന് ആട്ടി കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർണുസാരിബ് എന്ന് പറയുന്ന തായിഫിൽ നിന്ന് അല്പം അകലെയുള്ള ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയം, അപ്പോഴാണ് ഒരു സംഘം ജിന്നുകൾ അവർ ഖുർആൻ കേൾക്കുന്നത്. ആ പാരായണ വേളയിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിറക്കുകയാണ്. ശരീരം രക്തമൊലിക്കുന്ന ശരീരമാണ്, അധരങ്ങൾ വിതുമ്പുകയാണ്, കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഖുർആൻ പാരായണം നസീബീൻ എന്ന് പറയുന്ന സിറിയയിലുള്ള സ്ഥലത്ത് നിന്ന് വന്ന ഒരു സംഘം ജിന്നുകൾ കാതോർത്ത് അവർ അത് ഉൾക്കൊള്ളുകയാണ്. ആ ജിന്നുകൾ തൽക്ഷണം ഇസ്ലാം സ്വീകരിച്ച് അവർ പ്രബോധകന്മാരായി മാറുകയാണ്. അതാണ് അള്ളാഹു പറയുന്നത് പ്രവാചകരെ, ജിന്നുകളിൽ നിന്നൊരു വിഭാഗത്തെ നിങ്ങളിലേക്ക് നാം തിരിച്ചയച്ച സന്ദർഭം, ഖുർആൻ കേൾക്കുന്നവരായിട്ടാണ് അവർ നിങ്ങളുടെ അടുക്കൽ വന്നത്. അവർ നബിയുടെ അടുക്കൽ ജിന്നുകൾ വന്നപ്പോൾ കാലു അവർ പറഞ്ഞു അൻസിതു, നിങ്ങൾ മൗനം ദീക്ഷിക്കുന്നു പറഞ്ഞു. ജിന്നുകൾ പരസ്പരം പറയാണ് മിണ്ടല്ലി, ഖുർആൻ ഓതണത് കേൾക്കട്ടെ. എപ്പോ തായിഫുകാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചപ്പോ അവർ മിണ്ടാതിരിക്കല്ല ചെയ്തത്, അവർ കൂക്കി വിളിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതൊന്ന് കാത് കൊടുക്കാൻ കൂട്ടാക്കിയില്ല മനുഷ്യർ. പക്ഷെ ജിന്നുകൾ അവർ അജ്ഞാനം പറയാണ്, നിങ്ങൾ മിണ്ടല്ലിൻ, ഖുർആൻ കേൾക്കട്ടെ. അങ്ങനെ ഖുർആൻ പാരായണം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ മുന്നറിയിപ്പുകാരായി, പ്രബോധകന്മാരായി അവരുടെ ജനതയിലേക്ക്, സിറിയയിലേക്ക്, നസീബീൻ ദേശത്തേക്ക് അവർ മടങ്ങിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ഈ ജിന്നുകൾ അവിടെ പോയി, എന്നിട്ട് അവിടുത്തെ ആളുകളോട് പറയാണ്, ജിന്നുകളോട് പറയാണ്, യാ ഖൗമന ഇന്ന സമിഅന കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, മൂസാക്ക് ശേഷം അവതീർണമായ ഒരു വേദം ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നാണ് ജിന്നുകൾ പറയുന്നത്. മാത്രമല്ല അവര് പിന്നെ ദൈവത്തെ നടത്താണ്, വിളിക്കുകയാണ്, യാ ഖൗമന അജീബു ദാഇയല്ല, അള്ളാഹുവിന്റെ പ്രബോധകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുന്നു, അജീബ്, ആ പ്രബോധകന് ഉത്തരം ചെയ്യൂ എന്ന് പറഞ്ഞ് ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുവാനും സത്യപ്പെടുത്തുവാനും മറ്റു ജിന്നുകളെ ക്ഷണിക്കുകയും വിളിക്കാം. അപ്പൊ ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്ദേശമാണ്, വിശ്വാസികൾക്ക് സുവിശേഷമാണ്. എന്താ സന്ദേശം? മനുഷ്യർ ഈ ഭൂമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഗണിച്ചാലും നബിയെ സ്വീകരിക്കുവാനും സത്യപ്പെടുത്തുവാനും വിശ്വസിക്കുവാനും സഹായിക്കാനും അള്ളാഹുവിന്റെ പടപ്പുകൾ വേറെയുണ്ട്, അള്ളാഹുവിന്റെ പടപ്പുകൾ ഇവിടെ വേറെയുണ്ട്. അവർ ആ പണി ചെയ്തിട്ടുണ്ട്, മനുഷ്യർ തള്ളി മാറ്റിയപ്പോൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇവിടെ ഉണർത്തുന്നത്. അപ്പൊ എന്തിനാ കഥകൾ? കഥകൾ എന്തിനാ? കഥകൾ അള്ളാഹു പറഞ്ഞു, ലിനുസബ്ബിത ബിഹി ഫുആദക, നിങ്ങളുടെ മനസ്സിൽ നാം ഉറപ്പേകുന്നതിന് വേണ്ടിയാണ്. ഇത് സത്യമാണ് ഇസ്ലാം, ഇത് സത്യമാണ് ഈ ധർമ്മം, ഇത് അന്യൂനമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. മനുഷ്യകുലത്തിന്റെ രക്ഷ അത് ഈ ദീനിലാണ്. ഈ ദീൻ അത് പറഞ്ഞ മാത്രയിൽ ആളുകൾ ഉൾക്കൊണ്ടിട്ടില്ല, ഇതിന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്, ഇതിനെ അവഗണിക്കുന്നവരുണ്ടായിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഇതിന്റെ പ്രബോധകന്മാർക്കും പ്രചാരകന്മാർക്കും ആക്ഷേപങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, പൂർവികർക്ക് വന്ന പരീക്ഷണങ്ങൾ നിങ്ങളിൽ വന്നു പോകാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അഹസീബ അന്നാസ് അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസീബ അന്നാസ്, ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, അൻ യുത്രകു, അവർ വിട്ടേക്കപ്പെടുമെന്ന്, ഉപേക്ഷിക്കപ്പെടുമെന്ന്, അൻ യഖൂലു ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ, വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഒരു പരീക്ഷണത്തിന് വിധേയമാകാതെ അവരെ വെറുതെ വിട്ടേക്കും എന്ന് ആളുകൾ വിചാരിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അപ്പൊ നമ്മൾ വിശ്വസിച്ചവർ ദീനിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടും, ഇന്നലകളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ചര്യയാണ്. അള്ളാഹ്ക്ക് ഒറിജിനൽ ആരാണ്, ഡ്യൂപ്ലി ആരാണെന്ന് അറിയണം. നല്ലതും തിന്മയും ഉണ്ട്, നല്ലതുണ്ട് തീയതുണ്ട്, അത് വേർതിരിയണം. അതിനുവേണ്ടി അള്ളാഹു ആദർശത്തിന്റെ പേരിൽ പരീക്ഷിക്കും. ഉറച്ചു നിൽക്കുന്നവനെയാണ് അള്ളാഹ്ക്ക് വേണ്ടത്, ചാഞ്ചാടുന്നവനെയും കപടനെയും അള്ളാഹ്ക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ പരീക്ഷണം വരും. ആ പരീക്ഷണത്തിൽ പിടിച്ചു നിൽക്കാനും ഉറച്ചു നിൽക്കാനും അതിനൊരു സഹായകമാണ് വിശുദ്ധ ഖുർആനിൽ അവതരിക്കുന്നതായ കഥകൾ. ആ കഥകളുടെ ധർമ്മവും അതിന്റെ ഫലവുമാണ് ഈ ഉറപ്പേകലും സ്ഥൈര്യം പകരലും. നമ്മളെ സൂറത്ത് യാസീനിൽ ഒരു കഥ വായിക്കുന്നുണ്ട്. വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. പട്ടണത്തിന്റെ അറ്റത്തുനിന്ന് ഓടി വരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീന, പട്ടണത്തിന്റെ അറ്റത്തുനിന്ന് ഒരു മനുഷ്യൻ യസ്ആ ഓടി വരിക, എന്നിട്ട് അയാൾ പറയുന്നത് യാ ഖൗം ഇത്തബിഉൽ മുർസലീൻ, എന്റെ ജനങ്ങളെ നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റൂ എന്ന്. സൂറത്ത് യാസീനിൽ ഈ കഥ അള്ളാഹ് പറഞ്ഞു. ആലു യാസീൻ കുടുംബത്തിന്റെ കഥയാണ്. എന്താ വിഷയം? അള്ളാഹു ഒരു നാട്ടിലേക്ക് രണ്ട് റസൂലുമാരെ പറഞ്ഞയച്ചു. ആ രണ്ട് റസൂലുമാരെ ഈ നാട്ടുകാർ കളവാക്കി. അപ്പൊ മൂന്നാമത് ഒരു റസൂലിനെ കൂടി അള്ളാഹു എന്റെ ഇത് പറഞ്ഞയച്ചു. മൂന്ന് റസൂലുമാരെ അള്ളാഹു ഒരു നാട്ടിക്ക് പറഞ്ഞയക്കണം. ആ നാട്ടുകാർ ഈ മൂന്ന് റസൂലുമാരെയും കളവാക്കിയെന്ന് മാത്രമല്ല, അവര് മോശമായിട്ടാണ് ആ മുർസലീങ്ങളെ പരാമർശിക്കുന്നത്. മുർസലീങ്ങൾ മഅസൂമുകളാണ്, മാതൃകാ പുരുഷന്മാരാണ്. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നത് എന്താ? ഇത്തയ്യർണാബിക്കും, ഞങ്ങൾ നിങ്ങൾ കാരണത്താൽ ശകുനബാധ ഏറ്റവരാണ്, ഞങ്ങൾക്ക് ശകുനുണ്ടായി നിങ്ങൾ കാരണത്താൽ. അതേപോലെ തന്നെ അവര് ഭീഷണിപ്പെടുത്താണ്, അല്ലെ അർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലും. നബിമാരോടാ ഈ പറയുന്നത്, നിങ്ങൾ ശകുനമാണ്, ദുശകുനം, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലും, നിങ്ങൾ വിരമിക്കണം, നിർത്തണം എന്നൊക്കെ പറയുന്നത്. നബിമാർ എന്താണ് തങ്ങൾ എറിഞ്ഞുകൊല്ലാൻ മാത്രം ആ നാട്ടാരോട് ചെയ്ത കുറ്റം? നബിമാർ ശകുനാണോ? നബിമാർ ഒരു തെറ്റ് പോലും ചെയ്യാത്ത മാതൃകാ പുരുഷന്മാരല്ല, അവരെങ്ങനെയാണ് ഒരു ശകുനാകുന്നത്? ശകുനം തെറ്റാണല്ലോ. പാപങ്ങൾ ചെയ്യുന്നവർക്ക് പാപങ്ങൾ ശകുനാണ്. ഒരാൾ സിഗരറ്റ് വലിച്ച് അയാളുടെ ചുണ്ട് ടയറ് മാതിരിയാകും, മുഖം കറുക്കും, തോലൊക്കെ ചുളിഞ്ഞ് ആകെ വൃത്തികേടാകും, അതാണ് ശകുനാണ് അയാൾ. കാരണം അയാളുടെ തെറ്റാണ് അയാൾക്ക് ശകുനം കൊണ്ടത്. മദ്യപാനി, അതേപോലെ തന്നെ ഇതര തെറ്റുകൾ ചെയ്യുന്നവർ, തെറ്റുകൾ അവർക്ക് പ്രതികൂലമായി ബാധിക്കും, അവർക്ക് ധാർമ്മികമായും ഭൗതികമായും പല കെടുതികളും കോട്ടങ്ങളും ഉണ്ടാകും. നബിമാർ പാപസുരക്ഷിതരാണ്. ആ സുരക്ഷിതരായ മാന്യന്മാരായ മഹത്തുക്കൾ അവരോട് പറയാൻ, നിങ്ങൾ ഞങ്ങൾ ശകുനാണ്. പിന്നെ അവരോട് പറയാൻ, നിങ്ങളെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലും, മിണ്ടാതിരുന്നോളി. നബിമാരെന്താ പറയണത്? നബിമാര് പറയണേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ്. ഏതായാലും നബിമാരെ കളവാക്കി, കളിയാക്കി, ഭീഷണിപ്പെടുത്തി ആ നാട്ടുകാർ നിന്നപ്പോ ഒരു വ്യക്തി ഓടി വരികയാണ്. എന്നിട്ട് അയാൾ ആ നാട്ടുകാരോട് പറയാണ്, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ മുർസലീങ്ങളെ നബിമാരെ പിൻപറ്റി. ഇത് പറഞ്ഞ ആ മനുഷ്യൻ എന്താ അവർ ചെയ്തത്? ആ മനുഷ്യനെ പിടിച്ച് അവര് കൊല്ലുക ചെയ്തത്. എങ്ങനെ കൊന്നു ചരിത്രത്തിൽ കാണാം. അയാളുടെ ശരീരത്തിൽ തുളയുണ്ടാക്കിയിട്ട് അതിൽ കയറ് കെട്ടിയിട്ട് കെട്ടി തൂക്കി കൊന്നു. ചില ചരിത്ര റിപ്പോർട്ടുകളിൽ ഹബീബുൻ നജ്ജാർ എന്നാണ് അയാളുടെ പേര് എന്നൊക്കെ കാണാം. പക്ഷെ അയാൾ ഷഹീദാണ്. അയാൾ കൊന്നപ്പോ അയാൾ ഷഹീദായി. ആ ഷഹീദായ വ്യക്തി മരിച്ചതിൽ പിന്നെ അയാളുടെ അള്ളാഹുവിനോടുള്ള വിളി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആയത്തായിട്ട് ഇറക്കുകയാണ്. എന്താ പറഞ്ഞത്? യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എന്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതും എന്റെ റബ്ബ് എനിക്ക് ആദരവേകിയതും അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാ പറഞ്ഞത്. ഇയാള് ഷഹീദായി. കാരണം ഇവരെന്ത് ചെയ്ത്? ഇയാളെ കൊന്ന്, നാട്ടുകാർ കൊന്ന്. ഷഹീദായപ്പോ അള്ളാഹു അദ്ദേഹത്തിന് തെറ്റുകൾ പുറത്തു കൊടുത്തു, സ്വർഗീയ ആദരവുകൾ നൽകി. മരിച്ചിട്ടും ഈ മനുഷ്യൻ എന്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് റബ്ബ് പുറത്തു തന്നതും എനിക്ക് റബ്ബ് ആദരവ് നൽകിയതും എന്ന് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ വ്യക്തി അക്സൽ മദീനയിൽ നിന്ന്, മദീനയിലിന്റെ അറ്റത്തുനിന്ന് ഓടി വന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ജീവിത നാളിലും ഗുണകാംക്ഷിയായിരുന്നു, മരിച്ചിട്ടും ഗുണകാംക്ഷിയായിരുന്നു. മരിച്ചിട്ടും അയാളുടെ ജനതയോട് അയാൾക്ക് കൂറാണ്. പടച്ചോൻ പുറത്തു തന്നത് പടച്ചോൻ എനിക്ക് നൽകിയ ആദരവ് എന്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നബിമാരെ കളവാക്കൂല, കളിയാക്കൂല, ഉൾക്കൊള്ളുമായിരുന്നു എന്നാണ് അയാളുടെ മനസ്സ്. ഈ കഥ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാം. എന്തിനാ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു തആല ഈ കഥ പറഞ്ഞത് വിശ്വാസികൾ പരീക്ഷിക്കപ്പെടും, നബിമാർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നബിമാരുടെ അനുയായികളും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സത്യദീനിൽ മെമ്പറാകുന്നവർക്ക് പരീക്ഷണം പറഞ്ഞതാണ്. പക്ഷേ പിടിച്ചു നിൽക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്ത് ഈ ദുനിയാവിനോട് യാത്ര പറയുന്നത് വരെ ആദർശത്തിൽ കൂറുള്ളവരായി ഉറപ്പുള്ളവരായിട്ട് ജീവിക്കണം. അതിന്റെ ഉദാഹരണം അത് മനസ്സിലാക്കാനാണ് കഥ പറഞ്ഞിരുന്നത്. പരീക്ഷണം വരുന്ന മാത്രയിൽ ഇത് വലിച്ചെറിഞ്ഞ് ഓടാൻ പാടില്ല. പുണ്യാളന്മാരും മഹത്തുക്കളും അങ്ങനെ ഓടിയിട്ടില്ല. ഈ ആദർശത്തിന്റെ പേരിൽ ശത്രുക്കൾ വെറുതെ ഇരിക്കൂല. ശത്രുവിന്റെ പണി നോക്കും. അത് മാനസിക ശാരീരിക പീഡകളായി പ്രശ്നങ്ങളായിട്ട് അവർ കൊണ്ടുവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് പിടിച്ചു നിൽക്കണം. മലക്കുൽ മൗത്തിന് റൂഹ് തിരിച്ചേൽപ്പിക്കണവരെ. അത് സാധാരണ രീതിയിലുള്ള മരണമാണെങ്കിൽ അങ്ങനെ, ഷഹാദത്തിൽ ഒരു രക്തസാക്ഷിത്വമാണെങ്കിൽ അങ്ങനെ, രണ്ടായാലും നമ്മൾ ഉറച്ചു നിൽക്കണം. ഇത് പഠിപ്പിക്കാനാണ് കഥകൾ, ഇതിനാണ് കഥകൾ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിലെ കഥകൾ എന്ന വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടി അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണത്? നമുക്ക് ഗുണപാഠാകാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മാതൃകയാകാൻ, നമുക്ക് ആദർശത്തിൽ കൂറും വീര്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കഥകൾ. നമ്മുടെ ഒന്നാമത്തെ കഥ നാളത്തെ ക്ലാസ്സിൽ, ഇസ്രായേലിയർക്ക് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി ഒരു പശുക്കുട്ടിനെ അറക്കാൻ. അത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ ഇസ്രായേലിയരിലേക്ക് എത്തിച്ചു. ആ പശുവിനെ അറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചരിത്ര സംഭവങ്ങൾ, എന്തിനു വേണ്ടിയായിരുന്നു ആ പശുക്കുട്ടിയെ അറുത്തത്, അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഗുണപാഠങ്ങളാണ്. ഇൻഷാല്ലാ നമുക്ക് നാളെ നമ്മുടെ ഈ വേദിയിൽ അവസരത്തിൽ മനസ്സിലാക്കാനുള്ളത്. വിശുദ്ധ ഖുർആന്റെ മാസം, നമ്മൾ ഖുർആൻ പഠിക്കാൻ ചരിത്ര ഭാഗമാണ് ഇൻഷാല്ലാ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഈ ഖുർആന്റെ മാസങ്ങളിൽ നമ്മൾ ഖുർആൻ പഠിക്കാൻ സമയം കാണണം, പാരായണം ചെയ്യാനും സമയം കാണണം. അല്പം സമയം നാർത്തിയായിട്ടുണ്ടെങ്കിൽ കുറെ വിഷയങ്ങൾ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അവസരമുള്ളവർ കുറച്ച് നേരത്തെയാക്കാൻ, വരവ് നേരത്തെയാക്കാൻ ശ്രമിക്കുക. വിശുദ്ധ ഖുർആന്റെ മാസമാണ് റമളാൻ മാസം. ഖുർആൻ ഓതാൻ, ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കാണണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും നിങ്ങളിൽ ശ്രേഷ്ഠർ, മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവരാണ്, വഅല്ലമഹു അത് പഠിപ്പിക്കുന്നവരാണ്. അപ്പൊ ഖുർആൻ പഠിക്കുന്നവൻ, ഖുർആൻ പഠിപ്പിക്കുന്നവൻ നിങ്ങളിൽ ഉത്തമനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കണം. നമ്മൾ വിശുദ്ധ ഖുർആനെ പഠിപ്പിക്കുകയും ചെയ്യണം. ഖുർആൻ പഠനം പാരായണമായി, അർത്ഥം പഠിക്കലായി, ആശയം ഗ്രഹിക്കലായി, തഫ്സീർ മനസ്സിലാക്കലായി, ഖുർആനിലെ വിവിധ വിഷയങ്ങൾ, ചരിത്രങ്ങൾ, കഥകൾ, മസ്അലകൾ, ഹുക്കുമുകൾ, പൊരുളുകൾ, ഇങ്ങനെ ഖുർആൻ പഠനത്തിന്റെ മുഖങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളത് പഠിക്കാനുള്ള അവസരങ്ങളെ മുതലെടുക്കണം എന്നാണ് ഈ ഒരു സമയം എനിക്ക് നിങ്ങളെ ഉണർത്താൻ ഉപദേശിക്കുവാനുള്ളത്. നമ്മുടെ സമയങ്ങൾ പാഴാക്കരുത്. അനാവശ്യമായിട്ട് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വൃഥാ ചെലവഴിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഈ പ്രവാസത്തിന്റെ മരുപ്പറമ്പിൽ ചൂടിൽ ദീർഘസമയം നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. എത്ര മണിക്കൂറുകളുണ്ട് നോമ്പ്? അന്നപാനീയങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി വർജിച്ച് നമ്മൾ വ്രതാചരിക്കുകയാണ്, നോമ്പ് അനുഷ്ഠിക്കുകയാണ്. ആ നോമ്പ് അനുഷ്ഠിക്കുന്ന നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ കൊണ്ടെത്തിക്കുന്ന പല സ്ഖലിതങ്ങളുണ്ട്. പല വൃത്തികേടുകൾ നമ്മുടെ കൺമുമ്പിൽ മിന്നി തെളിഞ്ഞ് തിളങ്ങി തെളിഞ്ഞു പോകുന്ന അശ്ലീലങ്ങൾ, അത് നമ്മൾ സൂക്ഷിക്കണം. സിനിമകളായി, അതേപോലെ ഡാൻസുകളായി, അതേപോലെ പല നടനങ്ങൾ, നൃത്യങ്ങൾ, ഇങ്ങനെ പലതും, അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ അത്തരം ദൃശ്യങ്ങൾ നമ്മൾ കാണൽ നിഷിദ്ധമാണ്. അതേപോലെ തന്നെ സംഗീതം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ അലാമത്തായി പഠിപ്പിച്ച ഒരു സംഗതിയാണ് സംഗീതം കേൾക്കുക എന്നുള്ളത്. തിരുനബിയുടെ മുന്നറിയിപ്പ്, ഈ ഉമ്മത്തികളിൽ ഹസ്വ് വരും എന്നാണ്, ഭൂകമ്പം വരും, അതേപോലെ ഖൗഫ് വരും, ചരൽ വർഷം വരുന്നതാണ്, പല മനുഷ്യരെയും രൂപഭേദം വരുത്തിയിട്ട് ശിക്ഷിക്കുമെന്നാണ്. എപ്പോ അവർ നടികളെ സ്വീകരിച്ചാൽ, സംഗീതം ഉപയോഗിച്ചാൽ, കേട്ടാൽ, സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചാൽ, ഇദാ ശരിബുൽ ഖുമൂർ മദ്യം സേവിക്കുന്നവരായാൽ, വത്തഖദുൽ ഖൈനാത്ത് നർത്തകികളെ നടികളെ സ്വീകരിക്കുന്നവരായാൽ, വദർബു ബിൽ മആസിഫ് സംഗീതം ഉപയോഗിച്ചാൽ, റസൂലുള്ളാഹിന്റെ മുന്നറിയിപ്പാണ്. ചരൽ വർഷം ശിക്ഷ വരും, ഭൂകമ്പം ശിക്ഷ വരുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഏത് സമയത്തും, വിശിഷ്യ റമദാനിന്റെ ഈ പുണ്യ രാവുകളിൽ പകലുകളിൽ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേ, അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നമ്മളിൽ, നമ്മുടെ ഈ വേദിയിൽ അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു ഒരു ഭാഗ്യദോഷിയെയും ശേഷിക്കാതെ എല്ലാവരിലും അള്ളാഹുവിന്റെ ഭാഗ്യം അള്ളാഹു കടാക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നഫ്ഹത്തും ബർക്കത്തും റഹ്മത്തും നമ്മളിൽ, നമ്മുടെ ഈ വേദിയിൽ അള്ളാഹു ഇറക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകൾ നികത്തുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു സദ്യയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗമുള്ളവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയേകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇഹത്തിലും പരത്തിലും നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കൺകുളിർമ നൽകി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും ഒക്കെ ഉപരിലോകത്ത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാഇ الملتي والدين اللهم احفظ لي هذه البلاد امنها ورخاءها واستقرارها وحدودها وقيادتها وعقيدتها انك ولي ذلك والقادر عليه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين. അസ്സലാമു അലൈക്കും.